ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ലോകം കീഴടക്കിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്ന് എന്തായാലും ചക്രമാണ്. പുതുശിലായുഗത്തിലാണ് ചക്രം കണ്ടുപിടിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കുന്നത്. ചരക്ക് കയറ്റം കൂടുതൽ സുഗമമാക്കാൻ ചക്രത്തിന്റെ കണ്ടുപിടുത്തം മനുഷ്യനെ സഹായിച്ചു. ഒന്നാലോചിച്ചാൽ കാലം മാറിയെങ്കിലും മനുഷ്യൻ മാറിയെങ്കിലും പലതിലും മാറ്റങ്ങൾ വന്നെങ്കിലും ചക്രത്തിന് അന്നും ഇന്നും ഒരേ ഘടന തന്നെയാണ്. അതായത് മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമല്ല ചക്രം കൂടിയുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. അനന്തപുരിയുടെ ചരിത്രത്തെക്കുറിച്ച് മലയങ്കീഴ് ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അനന്തപുരിയിലെ ആദ്യത്തെ ഗതാഗതം ആരംഭിക്കുന്നത് കാളവണ്ടിയിൽ നിന്നാണ്. അന്ന് തുടങ്ങിയതാണ് ഇവിടുത്തെ റോഡപകടങ്ങളും. ആദ്യകാലത്ത് കാളവണ്ടികൾ കുറവായിരുന്നു. എന്നാൽ റാണി പാർവതിബായിയുടെ കാലത്ത്, അതായത് 1815-29 കാലത്ത്, വള്ളക്കടവിൽ നിന്ന് തോടുവെട്ടി വർക്കല കുന്നിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള കായലുകളെ ബന്ധിപ്പിച്ചതോടെ വ്യാപാരരംഗം കൂടുതൽ സജീവമായി. ഇതോടെയായിരിക്കാം വള്ളക്കടവിലും ചാലക്കമ്പോളത്തിലും ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കൂടുതൽ കാളവണ്ടികളും കൈവണ്ടികളും വന്നു തുടങ്ങിയത്. കോട്ടയ്ക്കകത്തും ചാലയിലും രാത്രികാലങ്ങളിൽ വണ്ടികൾ ഓടിക്കുന്നത് കാരണം അപകടങ്ങളുമുണ്ടായി. ചാലയിൽ അപകടത്തിൽ ഒരു ബാലന്റെ തലയ്ക്ക് മുറിവേറ്റതിനെ തുടർന്ന് കാളവണ്ടി ഓടിക്കുന്നതിന് കൊല്ലവർഷം 1822, അതായത് 1846 സർക്കാർ വാഹന നിയന്ത്രണം കൊണ്ടുവന്നു. നഗരം അതിവേഗം വളർന്നു. വർക്കല കുന്ന് തുരന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കിയതോടെ വള്ളക്കടവ് മുതൽ ഷൊർണൂർ വരെയുള്ള ജലഗതാഗതം സുഗമമായി. ഈ കനാലിനെയാണ് TS കനാൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ റോഡ് ഗതാഗത രംഗത്ത് കാളവണ്ടികളെയും ജെടുക്കകളെയും ഫീറ്റൺ വണ്ടികളെയും തള്ളിമാറ്റിക്കൊണ്ട് അനന്തപുരിയിലും കരിവണ്ടികൾ വന്നു. കരികൊണ്ട് ഓടിക്കുന്ന കൽച്ചക്രങ്ങളുള്ള വണ്ടി ആദ്യകാലത്ത് അത്ഭുതമായിരുന്നു. എന്നാൽ കരിവണ്ടികളുടെ സ്ഥാനത്ത് പെട്ടെന്നാണ് പെട്രോൾ വണ്ടികളും കാറുകളുമൊക്കെ വന്നത്. 1912 കാലത്താണ് അനന്തപുരിയിൽ ആദ്യമായി മോട്ടോർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ തുടങ്ങി. എന്നാൽ തിരുവിതാംകൂറിലെ ഏതു നഗരത്തെക്കാളും മോട്ടോർ വാഹനങ്ങൾ അനന്തപുരിയിൽ കൂടിക്കൊണ്ടിരുന്നു. അതോടൊപ്പം ലൈസൻസിന്റെ ആവശ്യകതയും കൂടി. 1931-32 കാലത്തോടെ തിരുവിതാംകൂറിൽ ലൈസൻസ് ലഭിച്ചവരുടെ എണ്ണം 6000 പരമായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പറഞ്ഞുവന്നത് മനുഷ്യന്റെ വളർച്ചയുടെ ചരിത്രവും അതോടെ ഗതാഗത മാർഗങ്ങൾക്കായുള്ള അവന്റെ അന്വേഷണ താൽപര്യത്തെക്കുറിച്ചുമാണ്. നമ്മുടെ കൺമുന്നിൽ കണ്ട, അല്ലെങ്കിൽ അനന്തപുരിയിൽ കണ്ട വാഹന ഗതാഗതങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആദ്യമൊക്കെ മൃഗങ്ങളുടെ പുറത്തായിരുന്നു മനുഷ്യന്റെ സവാരി. എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട യാത്രാ സൌകര്യങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമായി. സഞ്ചാരം കൂടുതൽ സുഗമമാക്കുന്നതിൽ ചക്രങ്ങൾ സഹായകമാണ് എന്ന് കണ്ടെത്തപ്പെട്ടു. അങ്ങനെ കുതിരകളെ പൂട്ടിയ വണ്ടികളും രഥങ്ങളും നിലവിൽ വന്നു. 19th നൂറ്റാണ്ടോടെ ചില കണ്ടുപിടുത്തങ്ങൾ മുമ്പ് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ ഗതാഗത രംഗത്തുണ്ടാക്കി. 19th നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ നിക്കോളാസ് ഓഗസ്റ്റ് ഓട്ടോ എന്ന ജർമ്മൻകാരൻ വാതകം ഉപയോഗിച്ച് ഓടിക്കുന്ന ഒരു 4-സ്ട്രോക്ക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തു. കാലക്രമേണ ആവി എഞ്ചിനുകളും വൈദ്യുതി എഞ്ചിനുകളും ഒക്കെ പിന്തള്ളപ്പെട്ടു. ജർമ്മനിയിലെ കാൾ ബൻസ്, ഗോട്ട്ലീബ് ഡെയിംലർ എന്നിവരായിരുന്നു യൂറോപ്യൻ മോട്ടോർ വാഹന നിർമ്മാണ രംഗത്തെ അഗ്രഗാമികൾ. ബെൻസ് 1885 മൂന്ന് ചക്രമുള്ള ഒരു കാർ ഉണ്ടാക്കി ഓടിച്ചു. ഇങ്ങനെ വാഹനങ്ങളുടെ ചരിത്രം കൌതുകമുള്ളതാണ്. അവിടെ നിന്നിങ്ങോട്ട് എത്രയെത്ര മാറ്റങ്ങൾ! ഒറ്റ ചക്രത്തിൽ തുടങ്ങിയ മനുഷ്യന്റെ സഞ്ചാര സാധ്യതകൾ ഇന്നിതാ ചക്രങ്ങളില്ലാത്ത ഹൈപ്പർലൂപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിവേഗ ഗതാഗത സംവിധാനമാണ് ഹൈപ്പർലൂപ്പ്. ഇതിലൂടെയുള്ള മനുഷ്യരുടെ ആദ്യ യാത്ര വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. വെർജിൻ ഹൈപ്പർലൂപ്പിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ മനുഷ്യരുമായുള്ള ആദ്യ യാത്രയാണ് പൂർത്തിയായത്. അമേരിക്കൻ കമ്പനി വെർജിന്റെ ഹൈപ്പർലൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഹൈപ്പർലൂപ്പ് യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നത്. ദുബായ് ആസ്ഥാനമായ DP വേൾഡാണ് പ്രധാന നിക്ഷേപകർ. നെവാഡയിലാണ് പരീക്ഷണം ഓട്ടം നടന്നത്. വെർജിൻ ഹൈപ്പർലൂപ്പിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ ജോഷ് ഗീഗൾ, പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറാ ലൂച്ചിയൻ എന്നിവരായിരുന്നു ആദ്യ സഞ്ചാരികൾ. മണിക്കൂറിൽ 172 കിലോമീറ്റർ വേഗതയിൽ ഇവർ സഞ്ചരിച്ചു. AR ന്യൂസിനോട് സംസാരിച്ച ഗീഗൾ ഹൈപ്പർലൂപ്പ് പോഡ് സുരക്ഷിതമാണെന്നും നെവാഡയിൽ പരീക്ഷിച്ച് ഇത് തെളിയിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു.
My view is, if the product's not safe for me, it's not safe for anybody. And you know, you build a team, you build a system that dealt with all the things that could go wrong in that system. And the biggest questions we've been asked as Hyperloop members is, how do you make it safe? And that was what we set out to show, is that this isn't a pipe dream anymore. This is the opportunity to show the world that two people can get on a Hyperloop and two people can get off a Hyperloop and really just transform that way of thinking and do it the right way and follow the safety process, independently verified, everything we would need to do for a full product.
ഹൈപ്പർലൂപ്പ് ട്രെയിനിന് മണിക്കൂറിൽ 1223 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കമ്പനി പറയുന്നു. വായുമർദ്ദം കുറഞ്ഞ ട്യൂബിലൂടെ വിമാനത്തേക്കാൾ വേഗതയിൽ ഭൂമിയിലൂടെ തന്നെ സഞ്ചരിക്കാനുള്ള മാർഗമാണ് ഹൈപ്പർലൂപ്പ്. പല കമ്പാർട്ട്മെന്റുകൾ ചേർന്ന ട്രെയിനിന് പകരം ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള പരസ്പര ബന്ധമില്ലാത്ത കമ്പാർട്ട്മെന്റുകൾ ഇതിലുണ്ടാകും. വാക്വം ട്യൂബുകളിലൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ചക്രങ്ങൾ ഇല്ലാത്ത വാഹനങ്ങളാണ് ഹൈപ്പർലൂപ്പ് സംവിധാനത്തിന്റെ പ്രധാന
ഘടകം. The cost efficiencies of this, you can actually get a system that's about 2/3 the cost of high-speed rail, but can actually deliver far superior service.
വാസ്തവത്തിൽ പല യുഗങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ഇന്നും മറ്റു ജീവികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മനുഷ്യനും ഒരു മൃഗമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ബുദ്ധിയുള്ള മൃഗം, ചിന്തിക്കാൻ കഴിവുള്ള മൃഗം. മനുഷ്യ പുരോഗതിയെക്കുറിച്ച് ഗോർഡൻ ചൈൽഡ് എഴുതിയ പുസ്തകത്തിൽ പറയുന്നതുപോലെ മനുഷ്യൻ സ്വയം നിർമ്മിക്കുകയാണ്, സ്വയം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്.